ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 138-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം വീണ്ടും വായിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. ഈ ഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ 8-ാമത്തെ മഹോദരകാല ദൈവാലയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. സ്വർഗീയമായ ദൈവാലയം, സമാഗമന കൂടാരം, ശലോമോന്റെ ദൈവാലയം, സെരുബാബേലിൻ്റെ ദൈവാലയം, ഹേരോദാവിൻ്റെ ആലയം, യേശുവിൻ്റെ ശരീരമായ ആലയം, സഭയാം ആലയം, ഈ ആലയങ്ങളെക്കുറിച്ച്, 7 ആലയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് 8-ാമത്തെ മഹോദരകാലത്തുള്ള ദൈവാലയത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചിട്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കി ശ്രദ്ധിക്കുക. BC 586 നെബുക്കനേസർ രാജാവ് യെരുശലേമിനെ ആക്രമിക്കുന്നതിന് മുമ്പേ യെരമ്യാ പ്രവാചകൻ പെട്ടകം ഉൾപ്പെടെയുള്ള പല സാധനങ്ങളും അവിടെയുള്ള മലഞ്ചെരുവുകളിൽ എങ്ങോ സൂക്ഷിച്ചിരുന്നതായി മക്കാബിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരുശലേം ദൈവാലയം സ്ഥിതി ചെയ്തിരുന്ന ടെമ്പിൾ മൗണ്ടിൻ്റെ അടിവാരത്ത് അനേക ഗുഹകൾ ഉള്ളതിൽ എവിടെയോ പെട്ടകം ഒളിപ്പിച്ചു വെച്ചിരുന്നതായി ചിലർ കരുതുന്നു. അതല്ല, റോമിലെ മറ്റോ ഈ പെട്ടകം സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. അത് എങ്ങനെയായിരുന്നാലും ദൈവാലയം പുനർനിർമ്മിക്കപ്പെടുന്നതോടെ പെട്ടകവും തൽസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടും. അടുത്തത്, അതിവിശുദ്ധ സ്ഥലത്ത് ക്രമ ചൊരിഞ്ഞ് നിന്നിരുന്ന തങ്കവിളക്കാണ്. ഈ തങ്കവിളക്കും ഇപ്പോൾ എവിടെയാണ് എന്നത് തികച്ചും അജ്ഞാതമാണ്. എന്നിരിക്കലും അതേക്കുറിച്ചുള്ള ബലമായ ഒരു വാദം ശ്രദ്ധിക്കുക. AD 70 റോമൻ പടയാളികൾ യെരുശലേം ദൈവാലയം നശിപ്പിക്കുന്നതിന് മുൻപേ വിലപ്പിടിപ്പുള്ള അനേക സാധനങ്ങൾ 12 കൽപ്പലകളിൽ കൊള്ളിച്ച് റോമിലേക്ക് കടത്തുകയുണ്ടായി. 12 കപ്പലുകളിൽ ദൈവാലയം നശിപ്പിക്കുന്നതിന് മുൻപ് വിലപ്പിടിപ്പുള്ള അനേക സാധനങ്ങൾ 12 കപ്പലുകളിൽ കൊള്ളിച്ച് റോമിലേക്ക് കടത്തുകയുണ്ടായി. ഈ കപ്പലുകളിൽ ഒന്ന് റോമിനും കാർത്തേജിനും ഇടയ്ക്ക് എവിടെയോ മുങ്ങിപ്പോവുകയുണ്ടായി. ആ മുങ്ങിയ കപ്പൽ ഇന്നും കടലിനടിയിലുണ്ടെന്നും അതിലാണ് തങ്കവിളക്കെന്നും പറയപ്പെടുന്നു. ആസന്ന ഭാവിയിൽ പണിയപ്പെടുവാൻ പോകുന്ന ദൈവാലയത്തിൽ തങ്കവിളക്കും യഥാസ്ഥാനത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതുകൂടാതെ ലോക പൊതുജനാഭിപ്രായവും ഇസ്രായേലിനെതിരാകയാൽ ദൈവാലയം നിർമ്മിക്കുന്നതിൽ നിന്ന് അതവരെ തടസ്സപ്പെടുത്തുന്നു. ഒരു ഭൂകമ്പത്താലോ മറ്റേതെങ്കിലും കാരണത്താലോ ഡോം ഓഫ് ദി റോക്ക് തകർക്കപ്പെടും എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. വളരെ രസകരമായ ഒരു വസ്തുത, യഹൂദന്മാർ എന്തെല്ലാം സന്നാഹങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നാലും ഭൂമുഖത്ത് വെളിപ്പെടുവാൻ പോകുന്ന എതിർക്രിസ്തുവിൻ്റെ സഹകരണത്തോടെ അല്ലാതെ അവർക്ക് ദൈവാലയം പുനർനിർമ്മിക്കുവാൻ ആവുകയില്ല എന്നതാണത്. എതിർക്രിസ്തു വളരെ തന്ത്രപരമായി രംഗത്ത് വരികയും തൻ്റെ ഉപായത്താലും വഞ്ചനയാലും ഒരു സമാധാന പുരുഷനായി ലോകത്ത് വളരെ വേഗം പ്രസിദ്ധനാവുകയും ചെയ്യും. അവൻ തൻ്റെ ഉപായത്താൽ ഇസ്രായേലുമായി വളരെ വേഗം ചങ്ങാത്തത്തിൽ ആവുകയും ഇസ്രായേൽ അവനെ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ എതിർക്രിസ്തുവിൻ്റെ എല്ലാവിധമായ സഹകരണങ്ങളോടും കൂടെ ഇസ്രായേൽ ദൈവാലയം തലസ്ഥാനത്ത് പുനർനിർമ്മിക്കും. ഇതാണ് മഹോദരകാല ദൈവാലയം. ഇത് മോശയ്ക്ക് ദൈവം മാതൃക കാണിച്ചു കൊടുത്ത പ്രകാരമുള്ള ദൈവാലയമായിരിക്കും. ദൈവാലയം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞ് ന്യായപ്രമാണ പ്രകാരമുള്ള ആരാധന അവിടെ പുനഃസ്ഥാപിക്കപ്പെടും. യഹൂദന്മാരുടെ ആരാധനാ യാഗത്തോടുകൂടി രക്തം ചൊരിഞ്ഞുള്ളതാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 9:22. ഈ ന്യായപ്രമാണമാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. ദൈവാലയം നഷ്ടപ്പെട്ട ശേഷം ഈ കാലം അത്രയും സിന്നഗോഗുകളിലാണ് യഹൂദന്മാർ ആരാധിച്ചു വന്നിരുന്നത്. എന്നാൽ സിന്നഗോഗുകളിൽ യാഗത്തോടുകൂടിയുള്ള ആരാധനയെ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. ദൈവാലയ പുനഃസ്ഥാപനത്തെ തുടർന്ന് വർഷങ്ങളായി നിന്നുപോയ യാഗങ്ങളും വഴിപാടുകളും നടക്കും. ദാനിയേൽ 9:22. ദാനിയേൽ 8:11-12. ദൈവാലയം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞുള്ള ആദ്യത്തെ 3.5 വർഷങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകുമെങ്കിലും ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ തൻ്റെ നിയമത്തെ ലംഘിക്കുകയും അന്തിക്രിസ്തു ദൈവാലയം അശുദ്ധമാക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ദാനിയേൽ നൽകുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 1 ദാനിയേൽ 8:11-12. അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമഹേതുവായി നിരന്തര യാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും പൂജനയാകവും നിർത്തലാക്കി കളയും. ദാനിയേൽ 9:27. 3, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്താൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ദാനിയേൽ 11:31. 4, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. ദാനിയേൽ 12:11. 5, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. മത്തായി 24:15. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 2 തെസ്സലോനിക്കർ 2:4. ഈ വാക്യങ്ങളിൽ ദാനിയേൽ 11:31 എന്നീ വേദഭാഗങ്ങളുടെ നിവൃത്തി അന്ത്യോക്യസ് എപ്പിഫാനസിനാൽ നിറവേറിയതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. എങ്കിലും എപ്പിഫാനസ് എതിർക്രിസ്തുവിന് നിഴൽ മാത്രമായിരുന്നു. യഥാർത്ഥ അധർമ്മമൂർത്തി വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. അതേ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ തൻ്റെ പ്രതിമ ദൈവാലയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് എതിർക്രിസ്തു അവൻ്റെ തനി സ്വഭാവം വെളിപ്പെടുത്തുകയും ആലയം നശിപ്പിക്കുകയും ചെയ്യും. അധപതനത്തെയാണോ അക്ഷരാർത്ഥത്തിൽ നശിപ്പിക്കപ്പെടുന്നതിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ന്യായമായി ഉദിക്കാവുന്നതാണ്. മഹാപീഡനാവസാനം സംഭവിക്കുന്ന ശക്തമായ പ്രകൃതിക്ഷോഭത്താലോ ഭൂകമ്പത്താലോ ബോംബിങ്ങിലോ അത് സംഭവിക്കും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അടുത്ത ദൈവാലയം സഹസ്രാബ്ദ ദൈവാലയമാണ്. 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്ന ദൈവാലയത്തെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 40:47-12 വാക്യങ്ങൾ കാണുവാൻ തക്കോണം കഴിയും. 40:47-47 വാക്യങ്ങൾ. അങ്ങനെ 8 അധ്യായങ്ങളിലായി സഹസ്രാബ്ദ ദൈവാലയത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു രൂപരേഖ കാണുവാൻ കഴിയും. ശലോമോന്റെ ദൈവാലയവും മഹോദ്രകാലത്തെ ദൈവാലയവും പണിതിരുന്ന സിയോൻ മലയുടെ ഉന്നതത്തിൽ തന്നെയാണ് സഹസ്രാബ്ദ ദൈവാലയവും പണിയപ്പെടുന്നത്. ദിവ്യ ദർശനങ്ങളിൽ അവനെന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി. എസെക്കിയേൽ 40:2. അവിടെ വെച്ച് താൻ കാണുന്ന ദൈവാലയ ദർശനമാണ് ആ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. എതിർക്രിസ്തുവിൻ്റെ കാലത്ത് പണിയപ്പെടുന്ന മഹോദ്രകാലത്തെ ദൈവാലയം മഹാപീഡനത്തിൻ്റെ ആദ്യ 3.5 വർഷങ്ങൾക്കകം നശിപ്പിക്കപ്പെടുന്നതായി നാം മനസ്സിലാക്കി. പിന്നീടുള്ള 3.5 വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഹർമഗദോൻ താഴ്വരയിൽ വെച്ച് ഹർമഗദോൻ യുദ്ധം ആരംഭിക്കും. ഹർമഗദോൻ യുദ്ധം എന്നത് 75 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ്. 75 എന്നത് കൃത്യമായ കാലകണക്ക് നമുക്ക് ലഭിക്കുന്നത് ദാനിയേൽ പ്രവചനത്തിൽ നിന്നുമാണ്. നിരന്തര ഹോമയാഗത്തെ നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദാനിയേൽ 12:11-12 വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുന്ന 1335 നിന്ന് മഹാപീഡനത്തിൻ്റെ രണ്ടാം പകുതിയായ 42 മാസം അല്ലെങ്കിൽ 1260 ദിവസം കുറച്ചാൽ കിട്ടുന്നത് 75 ദിവസങ്ങളാണ്. ഈ 75 ദിവസങ്ങളാണ് മഹാപീഡനത്തിന് ശേഷം സംഭവിക്കുന്ന ഹർമഗദോൻ യുദ്ധത്തിൻ്റെ കാലാവധി. ഈ യുദ്ധത്തിൻ്റെ കാല പരിസമാപ്തിയിൽ ഇസ്രായേൽ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കുകയും സർവശക്തൻ ഇസ്രായേലിന് അനുകൂലമായി വെളിപ്പെടുകയും ചെയ്യും. അതേ അപ്പോഴാണ് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി പരസ്യമായി ഒലിവുമലയിൽ കാലുകുത്തുന്നത്. ഹർമഗദോൻ യുദ്ധം, അതേ അതിൻ്റെ അവസാന സന്ദർഭത്തിങ്കൾ നമുക്ക് കാണുവാൻ തക്കൊണ്ണം കഴിയും. ഹർമഗദോൻ യുദ്ധത്തിൽ ഇസ്രായേൽ പ്രദേശങ്ങളിൽ വീഴുന്ന ശവശരീരങ്ങൾ മറവ് ചെയ്യുവാൻ യുദ്ധാനന്തരം അവർക്ക് 7 മാസങ്ങൾ വേണ്ടിവരും. ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്തു തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും. എസക്കേൽ പ്രവചനം 39:12 വാക്യം. ഈ 7 മാസങ്ങൾക്ക് ശേഷം 210 ദിവസങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധന്മാരുടെയും സാന്നിധ്യത്തിൽ സഹസ്രാബ്ദ ദേവാലയം പണിയുവാൻ ആരംഭിക്കും. അപ്പോൾ എസക്കേൽ പ്രവചനം 40 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ദൈവാലയമാണ് പണിയുന്നത്. സഹസ്രാബ്ദ ദൈവാലയത്തിൻ്റെ വർണ്ണന 1 രാജാക്കന്മാർ 6-7 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശലോമോൻ്റെ ദൈവാലയത്തിൻ്റെ വർണ്ണനയുമായി ഒത്തുനോക്കുന്നത് നമുക്ക് പ്രയോജനമാണ്. ശലോമോൻ്റെ ദൈവാലയത്തിലെ പോലെ ഇനിയും പ്രത്യേകമായ അളവുകളും ആകൃതിയുമുണ്ട്. എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ സഹസ്രാബ്ദ ദൈവാലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പഠന സൗകര്യാർത്ഥം ഓരോ വിഭജനങ്ങളായി ഞാൻ പറയുവാൻ പോകുന്നു. 1, പുറത്തെ പ്രാകാരവും അതിൻ്റെ ഗോപുരങ്ങളും. 40:5-27 എസക്കിയേൽ. 2, അകത്തെ പ്രാകാരവും അതിൻ്റെ ഗോപുരങ്ങളും. 28-47 വാക്യങ്ങൾ. 28-47 പൂമുഖവും അതിൻ്റെ ചുവരും. 48-49 എല്ലാം എസക്കിയേൽ പ്രവചനം 40 വാക്യങ്ങളാണ്. 4, വിശുദ്ധ സ്ഥലം. 41:1-2 വാക്യങ്ങൾ. 5, അതിവിശുദ്ധ സ്ഥലം. 3-4 വരെയുള്ള വാക്യങ്ങൾ. 6, ആലയത്തിൻ്റെ പുറവാരമുറികൾ. 5-11 വരെയുള്ള വാക്യങ്ങൾ. ആലയത്തിൻ്റെ മുൻപിലുള്ള കെട്ടിടം 12. ആലയത്തിൻ്റെ അളവ് 13-15 വരെയുള്ള വാക്യങ്ങൾ. അകത്തെ ആലയത്തിൻ്റെ അളവ് 15-26 വരെയുള്ള വാക്യങ്ങൾ. 10, പുരോഹിതന്മാർക്കുള്ള പ്രത്യേക മണ്ഡപങ്ങൾ. 43:1-14. 11, ആലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുമുള്ള അളവുകൾ. 15-20 വരെയുള്ള വാക്യങ്ങൾ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പുറത്തെ പ്രാകാരവും അതിൻ്റെ ഗോപുരങ്ങളും. 2, അകത്തെ പ്രാകാരവും അതിൻ്റെ ഗോപുരങ്ങളും. 3, പൂമുഖവും അതിൻ്റെ ചുവരും. 4, വിശുദ്ധ സ്ഥലം. 5, അതിവിശുദ്ധ സ്ഥലം. 6, ആലയത്തിൻ്റെ പുറവാര മുറികൾ. 7, ആലയത്തിൻ്റെ മുൻപിലുള്ള കെട്ടിടം. 8, ആലയത്തിൻ്റെ അളവ്. 9, അകത്തെ ആലയത്തിൻ്റെ അളവ്. 10, പുരോഹിതന്മാർക്കുള്ള പ്രത്യേക മണ്ഡപങ്ങൾ. 11, ആലയ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുമുള്ള അളവുകൾ. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കൊണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റിലുമുണ്ടായിരുന്നു. 42:20 വാക്യം. ഈ ദൈവാലയത്തിനും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉള്ളതായി നാം കണ്ടു. അതിന് ചുറ്റിലുമായി വരാന്ത മുറികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ 3 നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ നിലകളിലും 30 മുറികൾ വീതമുണ്ട്. അതിന് പൂമുഖവും ചുറ്റുമതിലുകളും ഉണ്ടായിരിക്കും. ദൈവാലയത്തിന് 3 പ്രാകാരങ്ങളുണ്ടായിരിക്കും. വിശാലമായ ഈ 3 പ്രാകാരങ്ങളിലുമായി പല അളവുകളിലുള്ള കെട്ടിടങ്ങളും നടപ്പുരകളും മറ്റുമുണ്ടായിരിക്കും. 43 അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള യാഗപീഠത്തെ കുറിച്ചുള്ള വിവരണമാണ്. 7 ദിവസത്തേക്ക് ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും ബലികഴിച്ച് യാഗപീഠത്തിന് പ്രായച്ചിട്ടം വരുത്തി അതിനെ നിർമ്മലീകരിച്ച് പ്രതിഷ്ഠിക്കും. 8 ദിവസം മുതൽ പതിവ് പോലുള്ള ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിക്കും. യാഗപീഠം പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച് 43 അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. സലോമോന്റെ ദൈവാലയത്തെ പോലെ താമ്രക്കടലോ താമ്ര തൊട്ടികളോ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. എസെക്കിയേൽ പ്രവചനം 44 അധ്യായം 46 വാക്യം 24 ഭാഗങ്ങളിൽ ദൈവാലയത്തിൽ എസെക്കിയേൽ 44:46-24 ഭാഗങ്ങളിൽ ദൈവാലയം നടക്കുന്ന പുതിയ ആരാധനക്രമം കാണും. സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാരായിരിക്കും സഹസ്രാബ്ദ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുന്നത്. എന്നാൽ ഹർമഗദോൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ ദേശം ശുദ്ധീകരിച്ചതിന് ശേഷം ദൈവാലയം പണി പൂർത്തീകരിച്ച് അതിൽ ആരാധന ആരംഭിക്കുവാൻ പിന്നെയും 755 ദിവസങ്ങൾ വേണ്ടിവരും. ഇതെങ്ങനെയെന്ന് നോക്കുക. മഹോദര കാലത്തിൻ്റെ മധ്യേ മഹോദര ദേവാലയം ഇടിച്ചു കളയുകയും ആരാധനയെ നിർത്ത ചെയ്യുവാൻ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായി നാം മനസ്സിലാക്കി. ദാനിയേൽ 8:13-14 അനുസരിച്ച് 2300 പൂർണ്ണ ദിവസങ്ങൾക്ക് ശേഷമാണ് ദൈവാലയത്തെ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ഈ കണക്ക് എപ്രകാരം യോജിക്കുന്നു എന്ന് നോക്കുക. ദാനിയേൽ 12:12 കാണുന്ന 1335 ദേശം ശുദ്ധീകരിക്കുവാൻ എടുക്കുന്നതായ 7 210 ദിവസങ്ങൾ കൂട്ടിയാൽ 1545 എന്ന് കിട്ടും. ആ 1545 ഒരു 755 ദിവസങ്ങൾ കൂടി കൂട്ടിയാലേ ദാനിയേൽ 8:14 പറഞ്ഞിരിക്കുന്ന 2300 സന്ധിയും ഉഷസും അല്ലെങ്കിൽ 2300 ദിവസങ്ങൾ തികയത്തുള്ളൂ. പ്രസ്തുത 2300 ദിവസങ്ങളുടെ ആരംഭം നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്നത് മുതലാണ് ആരംഭിക്കുന്നത്. സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദാനിയേൽ 8:26. അതായത് ഇത് അക്ഷരപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് സാര്. തുടർന്ന് അവിടെ നിൽക്കുന്ന ആരാധനയെക്കുറിച്ച് ശ്രദ്ധിക്കുക. ജാതികൾ അവിടെ ആരാധനയ്ക്ക് വരുന്നതിനെക്കുറിച്ച് സെക്കരിയാ പ്രവചനം 14:16-21 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നു. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കൂടാരപ്പെരുന്നാൾ ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഇസ്രായേൽ ജനത ചെറിയ ചെറിയ കൂടാരങ്ങൾ നിർമ്മിച്ച് അതിൽ താമസിച്ചാണ് പരമ്പരാഗതമായി അവർ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇത് മസീഹയുടെ വാഴ്ചകാലമാകയാൽ അന്ന് ലോകത്തു നിന്ന് ജനം ദൈവത്തെ ആരാധിപ്പാൻ യെരുശലേമിൽ വന്നുകൂടും. സഹസ്രാബ്ദ ദൈവാലയത്തിലെ ആരാധനയും ന്യായപ്രമാണ പ്രകാരമുള്ളതായിരിക്കും. ഇതുവരെയും നാം 9 ദൈവാലയങ്ങളെക്കുറിച്ച് പഠിപ്പാൻ തക്കണമടിയായി. അത് 1 സ്വർഗീയ ദൈവാലയം, 2 സമാഗമന കൂടാരം, 3 ശലോമോന്റെ ദൈവാലയം, 4 സെരുബാബേലിന്റെ ദൈവാലയം, 5 ഹേരോദാവിന്റെ ദൈവാലയം, 6 യേശുക്രിസ്തുവിന്റെ ദൈവാലയം, 7 സഭയാം ദൈവാലയം, 8 മഹോദര കാലത്തുള്ള ദൈവാലയം, 9 സഹസ്രാബ്ദ കാലത്തുള്ള ദൈവാലയം. ഇങ്ങനെ 9 ആലയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിപ്പാൻ തക്കവടിയായി. നമ്മൾ വായിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 15 5-8 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ ശേഷം സ്വർഗത്തിലെ കൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചു മാറത്ത് പൊങ്കച്ച കെട്ടി കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ ഏഴും കഴിയുള്ളൂ. ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ വീണ്ടും ആ സ്വർഗീയ കൂടാരം നമ്മൾ കാണുന്നു. വെളിപ്പാട് 15:5 വാക്യങ്ങൾ അത് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ദർശനമാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചതാണല്ലോ. ഇസ്രായേൽ മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ ദൈവവുമായുള്ള സാമീപ്യത്തിൻ്റെ മാധ്യമം സാക്ഷ്യ കൂടാരമായിരുന്നു. അത് ക്രിസ്തുവിനെ സാദൃശ്യം വഹിക്കുന്നതാണ്. മോശ കൂടാരം പണിയുവാനായി സ്വർഗത്തിലുള്ള മാതൃക ദൈവം കാണിച്ചു കൊടുത്തതായി പുറപ്പാട് 25:40 5 നമ്മൾ കാണുന്നു. ഇവിടെ വീണ്ടും ആ സ്വർഗീയ കൂടാരം കാണും. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മഹാകോപ ദിവസം അതിൻ്റെ അത്യുച്ച കോടിയിലെത്തി സമാപിക്കുവാൻ പോവുകയാണ്. അതിനാൽ 7 കലശവാഹികളായ ദൂതന്മാർ ദൈവാലയത്തിൽ നിന്ന് ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ചു നാറത്ത് പൊങ്കച്ച കെട്ടിയും കൊണ്ട് അണിനിരക്കുന്നതായി യോഹന്നാൻ ദർശിക്കുന്നു. ഇവരുടെ വേഷവിധാനത്തിൽ നിന്ന് ഈ 7 പേരും വിശുദ്ധ ദൂതന്മാർ തന്നെയാണെന്ന് വ്യക്തമാണ്. ചിലപ്പോൾ ദൈവം സാത്താനെ കൊണ്ട് ചില ശിക്ഷണ നടപടികൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ന്യായവിധികൾ ദൈവം നേരിട്ട് തൻ്റെ സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. 7 ക്രോധ കലശങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ എതിർക്രിസ്തുവിൻ്റെ ജനത്തിന് ദുർവർണം ഉണ്ടാവുകയും അവൻ്റെ രാജ്യം ഇരുണ്ടുപോകുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ശത്രുക്കളുടെ മേൽ നടത്തേണ്ടുന്ന ഈ വിധ ന്യായവിധി മറ്റാരെയും ദൈവം ഏൽപ്പിക്കാതെ തൻ്റെ സ്വന്തം ദൂതന്മാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ 7 ദൂതന്മാരും പുരോഹിത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. വെളിപ്പാട് 1:13 കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയ രാജപുരോഹിതനായി നാം കാണുകയുണ്ടായി. അതുപോലെ ഇവരും രാജത്വാധികാരം അഥവാ ന്യായവിധി നടത്തുവാൻ അധികാരം ഉള്ളവരെന്ന് കാണിക്കും. ഇവർ വെള്ളം നിലയങ്കി ധരിച്ച് മാർത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളെ കുറിക്കുന്നു. 1 പുരോഹിത വേഷം. മഹാപുരോഹിതൻ ചണനൂൽ വസ്ത്രം ധരിച്ച് അരക്കച്ച കെട്ടിയാണ് സാക്ഷി കൂടാരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഇവിടെ കാണുന്ന 7 ദൂതന്മാരും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണെന്ന് സാരം. 2 അവരുടെ രാജകീയ വേഷം. പുരോഹിത വേഷം രാജകീയ വേഷം കൂടിയാണല്ലോ. രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും ഈ വേഷമുണ്ട്. രാജാക്കന്മാർ രാജാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട രാജകീയ അധികാരമുള്ളവരാണ് ഈ 7 ദൂതന്മാരും. 3 അവരുടെ വെൺനിലയങ്കി. സ്വർഗത്തിലെ വേഷമാണിത്. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവൻ്റെ കല്ലറയ്ക്കിൽ കാണപ്പെട്ട പുരുഷൻ വെള്ളക്കുപ്പായമാണ് ധരിച്ചിരുന്നത്. മർക്കോസ് 16:5 മത്തായി 22:3 ദൂതന്മാർ സ്വർഗനിവാസികളാണ്. അവർ ദൈവത്തിൻ്റെ വിധിയെ ലോകത്തിൽ നടപ്പാക്കുന്നവരാണ്. സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് ഇന്ന് അംശമായി മാത്രം അറിയുന്ന ആ മഹൽ കാഴ്ചകൾ മറയില്ലാതെ കാണാൻ കഴിയുന്നത്. ആ പ്രത്യാശയുടെ നാളുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസത ജീവിക്കുന്ന ഭക്തന്മാർ അത് പ്രാപിക്കും. ഏഴ് ദൂതന്മാർക്കും 7 ക്രോധ കലശങ്ങൾ നൽകുന്നു. അപ്പോൾ 4 ജീവികളൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുത്തു. വെളിപ്പാട് 15:7 നാർത്ത് പൊൻകച്ചധാരികളായി ദൈവാലയത്തിൽ നിന്ന് പുറത്തു വന്ന ദൂതന്മാർക്ക് സ്വർഗസന്നിധി നിൽക്കുന്ന 4 ജീവികളൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന നിത്യ ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ കലശം അവരുടെ കൈകളിൽ കൊടുക്കുകയും ഈ കലശം ഒഴിക്കുന്നതിനുള്ള മഹാശബ്ദം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കലശം എന്നതിന് അക്ഷരാർത്ഥത്തിൽ ചെറിയ കുടം എന്ന് പറയാം. ദിനംപ്രതിയുള്ള ആചാരപരമായ ഉപയോഗത്തിന് വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുള്ള പാത്രങ്ങളാണിത്. ഇരുമ്പ്, താമ്രം, വെള്ളി, സ്വർണം, കളിമൺ, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയവ കൊണ്ട് പുരാതന കാലത്ത് കലശങ്ങൾ നിർമ്മിച്ചിരുന്നു. പഴയ നിയമകാലത്ത് ജനത്തിൻ്റെ മേൽ തളിക്കുവാനുള്ള രക്തം ഒഴിച്ചിരുന്നത് കലത്തിലായിരുന്നു. പുറപ്പാട് 24:6 സെക്രിയാവിൻ്റെ പുസ്തകത്തിൽ കത്തുന്ന കൽക്കരി എടുക്കുവാനുള്ള തീച്ചട്ടിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. സെക്രിയ 12:6 ഒന്ന് രാജാക്കന്മാർ 7:26, എസെക്കിയേൽ പ്രവചനം 23:22, പുറപ്പാട് 8:3, പുറപ്പാട് 12:22-34, നെഹെമ്യാവ് 7:70-72 തുടങ്ങിയ ഭാഗങ്ങളിൽ വിവിധ നിലയിലുള്ള കലശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധകലശമെന്ന് പറഞ്ഞിരിക്കിയാൽ ദൈവക്രോധം കുടത്തിൽ നിറച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിയുക എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. പിന്നെയോ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ട കലർപ്പില്ലാത്ത ദൈവക്രോധത്തിൻ്റെ ഭീകരതയാണ് അത് വ്യക്തമാക്കുന്നത്. ദൈവകോപത്തിൻ്റെ പാത്രം 14:10, വെളിപ്പാട് 14:10, ക്രോധമദ്യം 14:8, ദൈവക്രോധത്തിൻ്റെ ചക്ക് 14:19 എന്നീ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. ചുരുക്കി പറഞ്ഞാൽ 7 ക്രോധ കലശങ്ങൾ എന്നത് ദൈവത്തിൻ്റെ 7 ന്യായവിധികളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഓരോ കലശവും ഒഴിക്കുമ്പോൾ ഓരോ ന്യായവിധികളാണ് ഉണ്ടാകുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ പാത്രമായ പൊൻകലശം കാണിക്കുന്നത് ഇത് ഒഴിക്കപ്പെടുന്നവരുടെ മേൽ ദൈവകോപമാണ് ചൊരിയപ്പെടുന്നതെന്നും അവർക്ക് ദൈവകോപം അതിന് തക്കതായ അളവിൽ നൽകുന്നു എന്നുമാണ്. ഇത് ഒടുക്കത്തെ ബാധയാകയാൽ മാനസാന്തരം ഇടം കാണാതെ മനുഷ്യർ നിത്യശിക്ഷയ്ക്ക് യോഗ്യരായി തീരുകയാണ് ചെയ്യുന്നത്. 7 ക്രോധകലശങ്ങൾ സ്വർണ്ണ കലശങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം സ്വർണം വിലയേറിയ ലോഹവും സ്വർണപാത്രം മേൽത്തരം ആയതുമാണ്. ഇവിടെയാകട്ടെ ദൈവക്രോധത്തിൻ്റെ ഉന്നതമായ അവസ്ഥയെ കാണിക്കുവാനാണ് സ്വർണ്ണ കലശം എന്ന പ്രതിരൂപകം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവസിംഹാസന ചുറ്റിലുമായി കാണപ്പെടുന്ന 4 ജീവികളിലൊന്നാണ് ദൈവക്രോധ കലശങ്ങൾ ഭൂതന്മാരുടെ കയ്യിലേൽപ്പിക്കുന്നത്. 4 ജീവികളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് വെളിപ്പാട് 4:7 ആണെന്ന് മനസ്സിലാക്കാം. ക്രോധകലശം പ്രസ്തുത ദൂതന്മാർക്ക് നൽകപ്പെട്ടു എന്നതിൽ നിന്നും ന്യായവിധിയുടെ അധികാരങ്ങൾ അവർക്ക് ലഭിച്ചുവെന്നുമാണ് മനസ്സിലാക്കേണ്ടത്. അത് ദൈവം ഒരു ജീവിയെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. 4 ജീവികളും 6 കുതിരകളുടെ ബാധയ്ക്കായി ക്ഷണം വരുത്തിയവരാണ് എന്നതും ശ്രദ്ധിക്കണം. ഇനിയും വെളിപ്പാട് 15:8 വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിവുകളും ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വവും തേജസ്സും വന്നതോടൊപ്പം ദൈവക്രോധത്തിൻ്റെ ഭയങ്കരത്വവും ഇവിടെ പ്രദർശിക്കുകയാണ്. സീനായി മലയിൽ ദൈവം ഇറങ്ങിയപ്പോഴും പുറപ്പാട് 19:18, മരുഭൂമിയിൽ സമാഗമന കൂടാരം നിവർത്തപ്പോഴും പുറപ്പാട് 40:34-35 വാക്യങ്ങൾ, യെരുശലേമിൽ ശലോമോൻ പണിത ദൈവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോഴും 1 രാജാക്കന്മാർ 8:10-11 വാക്യങ്ങൾ, ഉണ്ടായ രംഗങ്ങൾ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം എഴുന്നള്ളി വരുന്ന ഏത് സ്ഥാനത്തും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. പുക ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കാണിക്കുന്നു. ചിലപ്പോൾ മേഘം ഇതേ അർത്ഥം വരുന്ന പ്രതിരൂപമായി പഴയ നിയമത്തിൽ കാണുന്നതായി നമുക്ക് മനസ്സിലാക്കാം. യെശയ്യാപ്രവാചകൻ്റെ ദർശനത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം വ്യാപരിക്കുന്നതിൻ്റെ അടയാളമായി ആലയം ബഹുകൊണ്ട് നിറഞ്ഞു എന്ന് നാം കാണും. ദൈവക്രോധം ലോകത്തിൻ്റെ മേൽ പൂർണ്ണമാകുന്നതുവരെ അഥവാ 7 ബാധകളായ ക്രോധകലശങ്ങൾ 7 ഒഴിക്കപ്പെടുന്നതുവരെ ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അതെ, ആർക്കും പ്രവേശിച്ചു കൂടാതെ വണ്ണം മഹത്വപൂർണമായ ദൈവസാന്നിധ്യം അത്ര ഭയങ്കരമാണ്. പുകയോ മേഘമോ ഉള്ളപ്പോൾ സാക്ഷ്യ കൂടാരത്തിലോ ദൈവാലയത്തിലോ പ്രവേശിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. പുറപ്പാട് 40:34-35 വാക്യങ്ങൾ, 1 രാജാക്കന്മാർ 8:10-11 വാക്യങ്ങൾ, പുകയും മേഘവും 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ആരായുവാൻ മനുഷ്യന് കഴിയുകയില്ല. രണ്ടാമതായി ദൈവത്തിൻ്റെ വിശുദ്ധിയും മഹത്വവും മനുഷ്യന് സമീപിക്കുവാൻ കഴിയാത്തവണ്ണം ഗംഭീരമാണ്. മൂന്നാമതായി മനുഷ്യൻ്റെ യാതൊരു സമീപനവും ദൈവോദ്ദേശ നിവൃത്തിയെയോ ദൈവത്തിൻ്റെ ന്യായവിധിയോ വ്യതിചലിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല. അതായത് 7 ന്യായവിധിയും നടത്തി കഴിയുകയുള്ളൂ, ആർക്കും അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനാൽ മധ്യസ്ഥത ഒന്നും ഇതിനിടയിൽ കേൾക്കയില്ല എന്ന് സാരം. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ തീരുമാനങ്ങൾക്ക് യാതൊരു കാരണവശാലും മാറ്റം വരുന്നല്ല എന്ന് കാണിക്കും. ഈ സ്വർഗീയ ദൈവാലയത്തിൽ പുരോഹിതരില്ലയോ എന്നത് ന്യായമായി ഉദിക്കാവുന്ന ചോദ്യമാണ്. അഹരോന്യ പൗരോത്വത്തെക്കാൾ ശ്രേഷ്ഠമായ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവിന് നിത്യ പൗരോഹിത്യം ഉള്ളതിനാലാണ് സ്വർഗീയ ദൈവാലയത്തിൽ പുരോഹിതനില്ലാത്തത്. മനുഷ്യ പൗരോഹിത്യ ശുശ്രൂഷ തൻ്റെ കാൽവരി യാഗത്താൽ അവസാനിപ്പിച്ച് എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതനായി കർത്താവ് നിലകൊള്ളുന്നതിനാൽ ഈ പൗരോഹിത്യം വീണ്ടും മനുഷ്യകരങ്ങളിലേക്ക് കൊടുക്കുന്നതിന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അവസാനമായി ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ക്രോധ കലശങ്ങൾ ഭൂമിയിൽ ചൊരിയുവാനുള്ള സമയം ആസന്നമായിരിക്കുന്നു. ദൈവജനത്തിന് ഇത്രയും ആശ്വാസവും പ്രത്യാശവും നൽകുന്ന ചിന്തകളാണ് ഇത്. അപ്പോൾ തന്നെ മാനസാന്തരപ്പെടാത്തവർക്ക് അമ്പരപ്പ് ഉളവാക്കുന്നതുമാണ്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അവിടെ ചൊരിയപ്പെടുവാൻ പോകുന്ന 7 ക്രോധ കലശങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിൽ ദൈവനിഷേധികളുടെ മേൽ ചൊരിയപ്പെടുന്നതാണ് ആ അധ്യായത്തിലെ വിഷയം. 7 വാതകൾ നിറഞ്ഞ 7 ക്രോധ കലശങ്ങൾ, 7 ദൂതന്മാർ ഓരോരുത്തരായി ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ അതാത് സ്ഥാനങ്ങളിൽ ഒഴിക്കുന്നു. ഭൂമി, സമുദ്രം, നദികൾ, നീരുറവകൾ, സൂര്യൻ, മൃഗത്തിൻ്റെ സിംഹാസനം, യൂഫ്രട്ടീസ് മഹാനദി, ആകാശം എന്നീ സ്ഥലങ്ങളിലാണ് ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഈ അഖിലാണ്ടം ദൈവത്തിൻ്റെ ക്രോധത്തിൽ വിധേയമാക്കപ്പെടുന്ന ഭാഗമാണ് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ 7 ബാധകൾക്ക് പലതിനോടും സാമ്യമുള്ളതായി കാണാം. 1-ാമതായി മിസ്രയീമിലെ 7 ബാധകളോട്, 2-ാമതായി 7 കാഹളധ്വനിയോട് അനുബന്ധിച്ചുള്ള സന്ദർശനങ്ങളോട്. മിസ്രയീമിലെ ബാധകളിൽ 1, 6, 1, 6, 9 ഇവയും കാഹളധ്വനിയിലെ 2, 3, 5, 6, 7 ഇവയ്ക്കും ഈ ബാധകളൊരു സാമ്യമുണ്ട്. അതേസമയം അവസാനത്തെ ബാധകൾക്ക് അവയുടേതായ പ്രത്യേകതയുണ്ട്. 4-ാമത്തത് പൂർണ്ണമായും പുതിയതാണ്, മറ്റുള്ളവയ്ക്കും പുതുമയുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം ആഴമായിട്ടുള്ളതും അർത്ഥവത്തുമാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. അടുത്തയാഴ്ചയിൽ 16-ാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാണ് ഈ ലോകത്തിൽ സംഭവിക്കുവാൻ തക്ക കൊണ്ടു പോകുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന് ന്യായവിധി ചൊരിയും. ദൈവം ഈ ഭൂമിയെ സന്ദർശിക്കും. പ്രത്യേകമായ സന്ദർഭം അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ മഹോദരകാലം നടക്കുമ്പോൾ, അന്തിക്രിസ്തുവിൻ്റെ വർണ്ണം നടക്കുമ്പോൾ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതായ വിഷയം, ദൈവജനം ഈ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകത്തില്ല. എൻ്റെ ജനമായുള്ളവരെ, ക്രോധം കഴിഞ്ഞു പോകുള്ളൂ. അല്പസമയത്തേക്ക് അറയിൽ പ്രവേശിച്ച് വാതിൽ അടച്ച് ഒളിച്ചിരിക്കുക. ഭൂമിയിൽ എങ്ങുണ്ടാകാൻ പോകുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് നമ്മുടെ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ സഭയോടുള്ള ദൂതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവജനമേ, ഈ ദിവസങ്ങളിൽ വ്യക്തവും ശക്തിയുമായി നമ്മൾ കേൾക്കുന്നതായ ദൂതുകൾ എന്തിനെയാണ് വിളിച്ചറിയിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയിരിക്കുന്നു. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഇന്ന് ഭൂമിയിൽ ഏക ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ആളത്വങ്ങൾ വിവിധ നിലകളിൽ നമ്മുടെ മധ്യയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഇതത്രേ രക്ഷാദിവസം, ഇതത്രേ സുപ്രസാദകാലം. ഇനി ഒരു നിമിഷം നിങ്ങൾക്ക് ലഭിച്ചൊന്നും വരത്തില്ല. നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടാതെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ താഴ്ത്തിക്കൊടുത്ത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, അവൻ്റെ വരവിനായി ഒരുങ്ങുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.